ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഹേനിയമാരെ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മുടെ തിയോഫിലസ് തിരുമേനി രോഗക്കിടക്കയിൽ എഴുന്നേറ്റ് ഹ്യൂസ്റ്റണിൽ വിശ്രമിക്കുന്നുണ്ടെന്നാണ് എന്റെ പരിമിതമായ അറിവ്. എന്തായാലും തിരുമേനിയും നമ്മുടെ തിരുമേനിയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കോൺഫറൻസിൽ ഏതെങ്കിലും അച്ഛന്മാരെ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ അച്ഛന്മാരെ, എന്നെ കേൾക്കുന്ന വനിതാ സമൂഹത്തിന്റെ എല്ലാ പ്രവർത്തകരുമെ, പ്രിയ മാതാക്കളെ, സഹോദരിമാരെ, ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം ഒരിക്കൽ കൂടി അർഹിക്കുന്നു. വീണ്ടും ഒരു ദിവസം കൂടി ക്ലാസ്സിൽ സംബന്ധിക്കുവാൻ നമുക്ക് ഇടയാകുന്നതിനെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. മതോപദേശ സാരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഗഹനമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ ചെറിയ ചെറിയ വേദവാക്യങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകത്തക്ക വണ്ണം വട്ടശ്ശേരി തിരുമേനി അത് മലയാളത്തിലേക്കും പിന്നീട് അത് ഇംഗ്ലീഷിലേക്കും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അതിന്റെ 11 അധ്യായങ്ങളിൽ വിവിധ വിഷയങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസപരമായിരിക്കുന്ന പല കാര്യങ്ങളുടെയും വേദപുസ്തക അടിസ്ഥാനം എന്ത് എന്നുള്ള ഒരു ആശയത്തിലാണ് പുസ്തകം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വർഷവും നമുക്ക് സിലബസിൽ അത് ഉൾപ്പെടുത്തിയതിൽ പ്രത്യേകമായിട്ട് നമുക്ക് അഭിമാനിക്കാം. കുറച്ച് കാര്യങ്ങളെങ്കിലും നമുക്ക് അതിലൂടെ പഠിക്കുവാൻ കോണം ദൈവമിടയാക്കുന്ന ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് 12-ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കേണ്ടത്. രോഗികളുടെ തൈലാഭിഷേകത്തെ കുറിച്ച് എന്നുള്ളതാണ് അതിന്റെ ഹെഡിങ്. എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും അതിന്റെ ഒരു കോപ്പിയൊക്കെ എടുത്തിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ, അതിന്റെ വേദപുസ്തക അടിസ്ഥാനങ്ങൾ, ചില വിശദീകരണങ്ങൾ, ഇങ്ങനെയാണല്ലോ നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രോഗികളുടെ തൈലാഭിഷേകത്തെ കുറിച്ച് പറയുന്നു. നമ്മുടെ സഭയിലെ വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് രോഗികളുടെ തൈലാഭിഷേകം. എന്നാൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നതുമായ ഒരു ശുശ്രൂഷയാണ്. ഈ അടുത്ത കാലത്ത് കുറച്ചൊക്കെ ഒരു മാറ്റം അതിലുണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഈ രോഗികളുടെ തൈലാഭിഷേകം എന്ന് കേൾക്കുമ്പോഴ് മരിച്ചു പോകാനായിട്ട് കൊടുക്കുന്ന എന്തോ ഒരു വിസായും എന്നോസിയും ഒക്കെ പോലെയാണ് പലപ്പോഴും കരുതിയിരുന്നത്. അതിനോടൊരു പേടിയൊക്കെ ആയിരുന്നു ജനങ്ങൾക്ക്. എന്നാൽ ഇപ്പോഴ് എനിക്ക് തോന്നുന്നു കുറെ അച്ഛന്മാരെങ്കിലും ഇടവകയില് ഒന്നിച്ച് അനേക രോഗികളെ ഇരുത്തിയിട്ട് അത് ചെറിയ പ്രായം മുതലുള്ള ഒരു 10, 9, 90 വയസ്സ് വരെയുള്ള പ്രായാധിക്യമുള്ളവരെ വരെ ഒന്നിച്ചിരുത്തിയിട്ട് ഈ ശുശ്രൂഷ നടത്തുന്നത് ജനങ്ങൾക്ക് ഇതിനോടുള്ള സമീപനം ഒന്ന് മാറുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട് എന്നുള്ളത് നന്ദിയോടെ ഓർക്കുന്നു. എന്നെ കേൾക്കുന്നവർക്കും ഈ രോഗികളുടെ തൈലാഭിഷേകം എന്ന് പറഞ്ഞാല് ഈ അവസാന സമയത്ത് കൊടുക്കുന്ന എന്തോ ഒരു കാര്യമായിട്ടൊക്കെ ഈ എനിക്ക് തോന്നുന്നു തെക്കോട്ടൊക്കെ ഒരു ഭാഷ തന്നെയുണ്ട്, വേണുന്നതെത്തിക്കുക എന്നാ പറയുന്നത്. വേണുന്നതെത്തിക്കുക എന്ന് പറഞ്ഞാല് മരിക്കാനായിട്ടൊക്കെ പോവുകയാണ്, അതുകൊണ്ട് തൈലാഭിഷേകം നടത്തി വിശുദ്ധ കുർബാനയും കൊടുക്കുന്നതിന് വേണുന്നതെത്തിക്കുക, അവസാന സമയമൊക്കെ ആയി, അങ്ങനെ കൃത്യസമയത്ത് തന്നെ എത്തിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതിയായിരുന്നു. എന്നാൽ ഇപ്പോഴതിന് മാറ്റമുണ്ട് എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ രോഗികളുടെ തൈലാഭിഷേകം ഒരിക്കലും ഒരു പ്രാവശ്യം മാത്രം നടത്തുന്നതായ ഒരു കുദാശയല്ല കേട്ടോ. എന്നെ ഈ ക്ലാസ്സിൽ കേൾക്കുന്നവര് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം, എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ആവർത്തിക്കാവുന്ന ഒരു കുദാശയാണ് രോഗികളുടെ തൈലാഭിഷേകം. അത് ഈ അവസാനം ഒരു സമയം മാത്രം കൊടുക്കുന്നതിന് വേണ്ടിയുള്ളതല്ല, എത്ര പ്രാവശ്യം വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് സ്വീകരിക്കാവുന്ന ഒരു കാര്യമാണ് രോഗികളുടെ തൈലാഭിഷേകം. നിങ്ങൾ ഒരു അസുഖം ഉണ്ടാകുമ്പോൾ ആശുപത്രിയിൽ പോയി വൈദ്യസഹായം നേടുന്നത് പോലെ തന്നെ നമുക്ക് സ്വീകരിക്കാവുന്ന കുദാശയാണ്, പല പ്രാവശ്യം ആവർത്തിക്കപ്പെടാവുന്ന കുദാശയാണ് രോഗികളുടെ തൈലാഭിഷേകം. ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുതൽ പ്രായമായവർക്ക്, രോഗികളായ ആര് രോഗികളായിട്ടിരിക്കുന്നു, പ്രായം ഒരു വിഷയമേ അല്ല, ആര് രോഗികളായിട്ടിരിക്കുന്നു, രോഗികൾക്ക് മുഴുവൻ, വിശ്വാസികളായിരിക്കുന്ന രോഗികൾക്ക് മുഴുവൻ വിശ്വാസത്തോടുകൂടി സ്വീകരിക്കാവുന്നതായ ഒരു കുദാശയാണ് രോഗികളുടെ തൈലാഭിഷേകം എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ചില മാറ്റങ്ങളും കൂടി സഭയിൽ ഉണ്ടാകുന്നുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. വളരെ സ്തുതിർഹമായ കാര്യങ്ങളാണ് അച്ഛന്മാര് അക്കാര്യത്തിൽ നിർവഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് നന്ദിയോടെ ഓർക്കാം. അതിന്റെ എന്താണ് അതിന്റെ വേദപുസ്തക അടിസ്ഥാനം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാനത് ഈ മതോപദേശ സാരങ്ങൾ പറഞ്ഞിരിക്കുന്ന 1-ാമത്തെ കാര്യം, ഒരുത്തിനു വേണ്ടി ഒരുത്തൻ പ്രാർത്ഥിക്കുകയും എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസിക്കായിട്ട് ഒരു വേദപുസ്തക വാക്യം ഇവിടെ ചേർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് രോഗികളുടെ തൈലാഭിഷേകത്തെ പറ്റി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേദഭാഗത്ത് നിന്നാണ് അത് എടുത്തിരിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം, ജെയിംസ്, സെന്റ് ജെയിംസ് യാക്കോബിന്റെ ലേഖനം 5:16 5:16 അതിവിടെ പറഞ്ഞ ഒരുത്തിനു വേണ്ടി ഒരുത്തൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആ വാക്യം ഇപ്രകാരമാണ്: എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവിന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പി. നോക്കുക, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവിന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പി. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അതിന് തൊട്ട് മുമ്പ് ഉള്ള വാക്യങ്ങളിൽ പറയുന്നത്, 13 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അതിന്റെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലാകും. ലേഖനം 5:13 മുതലുള്ള വാക്യം: നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവിന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പി. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് യാക്കോബ് സ്ലീഹ പറയുകയാണ്. അപ്പോൾ ഈ തൈലാഭിഷേകം നടത്തുന്നതിന്റെ പ്രസക്തി, ഒരുത്തിനു വേണ്ടി ഒരുത്തൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ തൈലാഭിഷേകം നടത്തുന്ന പുരോഹിതൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. 14 നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ എന്ന് പറഞ്ഞാൽ കശിശോ എന്നുള്ള വാക്കാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൽഡർ അല്ലെങ്കിൽ മൂപ്പൻ എന്നാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അതങ്ങനെ ആയിക്കൊള്ളട്ടെ. എന്തായാലും പൗരോഹിത്യ മര്യാദയിലുള്ള ആളിനെയാണ് ഇവിടെ മൂപ്പൻ എന്ന് എഴുതിയിരിക്കുന്നത് എന്നുള്ള വളരെ വ്യക്തമാണ്. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നോക്കൂ എത്ര കൃത്യമായിട്ടാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഓടി വന്ന് അങ്ങ് പ്രാർത്ഥിച്ചാ പോരാ, തലയൊക്കെ വെച്ചൊക്കെ അങ്ങ് പ്രാർത്ഥിച്ചാ പോരാ, എണ്ണ പൂശി പ്രാർത്ഥിക്കുക. അപ്പൊ ഈ എണ്ണ പൂശി പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ കൃത്യമായി ആദിമസഭയിൽ ഉണ്ടായിരുന്ന ഒരു ശുശ്രൂഷയായിരുന്നു. ഇത് പലപ്പോഴും അങ്ങോട്ട് പഠിപ്പിക്കപ്പെടുന്നില്ല. കൂടുതലായിട്ട് ഇത് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ ഒറ്റ പെന്തക്കോസ്തുകാർ പോലും ഈ വചനം എടുത്ത് പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവത്തില്ലല്ലോ. കാരണം അവർക്ക് അത് താല്പര്യമില്ല. നമുക്കും അത് വലിയ കേൾക്കാൻ എത്രമാത്രം താല്പര്യമുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്ക് കേൾക്കപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ ഒരു ഒരു സ്വയ അവബോധത്തോടുകൂടി ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഈ എണ്ണ പൂശി പ്രാർത്ഥിക്കുന്നത് ഇത് ഈ ഭാഗത്ത് മാത്രമല്ല പറഞ്ഞേക്കുന്നത്. കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാര് സുവിശേഷം പ്രസംഗിച്ച് നടന്നപ്പം അവര് ചെയ്ത ഒരു ഭാഗം കൂടിയുണ്ട്. അതും നമ്മൾ മറന്നു പോകരുത്. അതും ഇവിടെ തന്നെ ആ ഭാഗം എഴുതിയിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 6:13 മർക്കോസിന്റെ സുവിശേഷം 6:13 നമ്മൾ വായിക്കുന്ന കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുകയാണ് പല ഭാഗങ്ങളിലേക്ക്. അങ്ങനെ അയച്ചപ്പോഴ് അവർ ചെയ്ത കാര്യം, അവർ വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികളെ എണ്ണ പൂശി സൗഖ്യമാക്കുകയും ചെയ്തു. വളരെ കൃത്യമായിട്ട് എഴുതിയേക്കുക, രോഗികളെ എണ്ണ പൂശി സൗഖ്യമാക്കി. യാക്കോബിന്റെ ലേഖനത്തിലും പറയുന്നു, പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ ദൈവാലയത്തിൽ നിന്ന് മൂപ്പന്മാരെ വരുത്തി, കശിഷ്യന്മാരെ വരുത്തി, അവരെണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ കാലത്ത് നടന്ന ശുശ്രൂഷയെ പറ്റി വളരെ വ്യക്തമായി മർക്കോസിന്റെ സുവിശേഷം 6:13 പറയുന്നു, അവരനേക ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികളുടെ മേലെ എണ്ണ പൂശി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. എണ്ണ പൂശി പ്രാർത്ഥിച്ചു. അതൊരു കൂദാശയായിരുന്നു, ആദ്യകാലം മുതലുള്ള ഒരു വ്യക്തമായ ഒരു കൂദാശയാണ്. അതാണ് രോഗികളുടെ തൈലാഭിഷേകം എന്നറിയപ്പെടുന്നത്. അപ്പോൾ പരസ്പരം പ്രാർത്ഥിക്കും, ഒരുത്തിനു വേണ്ടി ഒരുത്തൻ പ്രാർത്ഥിക്കുന്നു. 2, തമ്മിൽ ഭാരം വഹിക്കുകയും ചെയ്യേണ്ടത് കൂടാതെ. തമ്മിൽ ഭാരങ്ങളെ വഹിക്കുക, നമ്മളിവിടെ വായിച്ചു കേട്ട ഭാഗത്ത് നമ്മൾ കേട്ടല്ലോ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുക, പാപങ്ങളെ ഏറ്റു പറയുക. അതുകൊണ്ടാണ് കഴിയുമെങ്കിൽ തൈലാഭിഷേക ശുശ്രൂഷ നടത്തുന്നതിന് മുമ്പായിട്ട് വിശുദ്ധ കുംഭസാരം കൂടി നടത്തുക. അല്ലെങ്കിൽ തൈലാഭിഷേക ശുശ്രൂഷയിൽ സംബന്ധിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഹൂസോയോ പാപപരിഹാര പ്രാർത്ഥന പുരോഹിതൻ അല്ലെങ്കിൽ മേൽപ്പട്ടക്കാരൻ നടത്തിയിട്ടാണ് ഈ തൈലാഭിഷേകത്തിലേക്ക് കടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ പാപപരിഹാരം, പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി, രോഗശാന്തിക്ക് വേണ്ടി പാപപരിഹാരം ഉണ്ടാകണം. രണ്ട് ആശയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ രണ്ടാം അധ്യായത്തിൽ പക്ഷവാത രോഗിയെ കർത്താവ് സൗഖ്യമാക്കുന്ന സംഭവം നിങ്ങൾക്കറിയാം. അവിടെ വളരെ കൃത്യമായിട്ട് യേശു ക്രിസ്തു ആദ്യം ഈ പക്ഷവാത രോഗിയോട് നിന്റെ കിടക്ക എടുത്ത് നടക്കാന്നല്ല പറയുന്നത്, ആദ്യം പറയുന്നത് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നാ. വളരെ കൃത്യമാ, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നാണ് പക്ഷവാത രോഗിയുടെ മർക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം പാപമോചനം, പിന്നീട് രോഗശാന്തി. ആദ്യം പാപങ്ങളുടെ മോചനം കൊടുത്തു, പിന്നീടാണ് രോഗശാന്തി. എന്നെ വളരെ ആകർഷിച്ച ഒരു വേദഭാഗമാണ് സങ്കീർത്തനം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്നാരംഭിക്കുന്ന സങ്കീർത്തനം. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുന്ന സങ്കീർത്തന ഭാഗം. അതിനകത്ത് നമ്മൾ വായിക്കുന്നത്, എന്റെ അസ്ഥികൾ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ അത് എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി, എന്റെ മജ്ജ വറ്റിപ്പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു, എന്റെ പാപങ്ങളെ ഞാൻ നിന്നോട് അറിയിക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു, അതുകൊണ്ട് എല്ലാ ഭക്ഷണം കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കുമെന്നുള്ള 32-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്, എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി, രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. Psalm 32, എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല, എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അപ്പൊ നമ്മുടെ പാപങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പാപത്തിന്റെ കുറ്റം നമുക്ക് ക്ഷമിച്ചു കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പാപങ്ങളെ ഏറ്റു പറയുക. അതൊരു വലിയ കാര്യമാണ് പ്രിയമുള്ളവരെ. ആദിമ സഭ മുതൽ ആരംഭിച്ചിരുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ട് നിർവഹിച്ചിരുന്ന ഒരു കാര്യമാണ് പാപങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റു പറയുക. അതുകൊണ്ട് 28:13 വായിക്കുന്നത് പോലെ തന്നെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുമെന്നുള്ളത്. കുമ്പസാരത്തെ പറ്റി നേരത്തെ ഞാൻ എപ്പോഴോ സൂചിപ്പിച്ചപ്പോ ഈ വാക്യമൊക്കെ നിങ്ങളെ ഓർപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആദ്യം നമുക്ക് വേണ്ട നമ്മുടെ പാപങ്ങളുടെ മോചനമാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ പാപം നമ്മൾ ഏറ്റു പറയാനായിട്ട് തയ്യാറല്ല. എന്നിട്ട് കുറെ നാളായിട്ട് നടുവിന് വേദന, കുറെ നാളായിട്ട് തലയ്ക്കകത്ത് വേദന, നമ്മളെല്ലാ സ്കാനിങ്ങും എന്തെല്ലാം ചെയ്തിട്ടും അത് ഡോക്ടർമാർക്ക് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ വേദനകളുടെയും പ്രയാസത്തിന്റെയും നടുവേദനയുടെയും അസ്ഥിയുരുക്കത്തിന്റെയും ഒക്കെ കാര്യം എന്ന് പറഞ്ഞാല് നല്ല കുംഭസാരം നടത്തി നോക്കി, സത്യകുംഭസാരം നടത്തിക്ക്, പാപങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാതെ നേറ്റു പറഞ്ഞ് ദൈവനുബരാൻ അവനെ മോചനം തരും, പാപങ്ങൾ മോചിക്കും. അതാ ഇവിടെ പറയുന്നേ, നിങ്ങളെ ദീനമായി കിടക്കുന്നവൻ, യാക്കോബിന്റെ ലേഖനം 5:14 നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. എന്തൊക്കെ അവിടെ ഉണ്ടാകുന്നേ, ദീനക്കാരനെ രക്ഷിക്കും, അവന് കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. രണ്ടു മൂന്ന് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ദീനക്കാരന് രക്ഷയുണ്ടാകും എന്ന് പറഞ്ഞാൽ അസുഖം ഭേദമാകും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. പാപമോചനത്തിനും കൂടെ വേണ്ടിയാണ് ഈ ശുശ്രൂഷ എന്നുള്ളതും കൂടി നമ്മൾ ഓർത്തിരിക്കുക, 12 ഭാരം വഹിക്കുക എന്നുള്ളത്. ഗലാത്യ ലേഖനം 6:2 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ തമ്മിൽ ഭാരം വഹിപ്പീൻ, എന്തുകൊണ്ടെന്നാൽ ഇപ്രകാരം മശിഹായുടെ ന്യായപ്രമാണത്തെ നിങ്ങൾ നിവർത്തിക്കുന്നു, പരസ്പരം ഭാരങ്ങളെ വഹിക്കുകയാണ്. മുമ്പേ പറഞ്ഞ വാക്യത്തിന് ഉപോൽബലകമായിട്ട് ഒരു കാര്യം കൂടി പറയാനുള്ളൂ. 1 Thessalonians 1:2 ഞങ്ങൾ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി എല്ലായ്പ്പോഴും ദൈവത്തെ സ്തോത്രം ചെയ്യുകയും ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഇടപെടാതെ നിങ്ങളെ ഓർക്കുകയും ചെയ്യുന്നു എന്നുള്ളത്, ഒരുത്തിനു വേണ്ടി ഒരുത്തൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പറഞ്ഞത് തമ്മിൽ തമ്മിൽ ഭാരം വഹിക്കുക എന്നുള്ളതാണ്, അത് Galatians 6:2. അതുകൂടാതെ മൂന്നാമതായിട്ട് എന്താണ് ഈ മതോപദേശ സാരങ്ങളിൽ നമ്മൾ വായിക്കുന്ന കാര്യം, രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും പട്ടക്കാർ രോഗികളോട് ഗുണദോഷിച്ച് ആത്മാവിൽ ധൈര്യപ്പെടുത്തുകയും അവരുടെ ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ നാമത്തിൽ അവരെ സൈത്ത് പൂശുകയും ചെയ്യേണ്ടതാകുന്നു. മേൽപ്പട്ടക്കാരാലോ കന്തീലായുടെ ക്രമപ്രകാരം സൈത്ത് ശുദ്ധീകരിക്കാൻ അനുവാദം ലഭിച്ചിട്ടുള്ള പട്ടക്കാരാലോ ശുദ്ധീകരിക്കപ്പെടുന്നതും കൃപയുടെ എണ്ണ എന്ന് പേര് പറയപ്പെടുന്നതുമായ ഈ സൈത്ത് രോഗികളുടെ മേൽ പൂശുന്നതും ഈ കൂദാശ നിവർത്തിക്കുന്നതും മരണനേരത്തിൽ ഉണ്ടാകുന്ന സാത്താന്റെ പരീക്ഷകളെ ജയിക്കുന്നതിന് രോഗികളെ ധൈര്യപ്പെടുത്തുവാനും ഈ ലോകമോഹങ്ങളെ ഉപേക്ഷിച്ച് തങ്ങളുടെ ആത്മാക്കൾ ദൈവകൃപയാകുന്ന എണ്ണ കൊണ്ട് പൂശപ്പെട്ടിരിക്കണമെന്ന് കാണിപ്പാനും പാപമോചനത്തിന് മാത്രമല്ല കർത്താവിന്റെ ഇഷ്ടമുണ്ടെങ്കിൽ രോഗശാന്തിക്ക് ഉതകുകൂടി ഒരു കാരണമായി തീരുവാനും ആകുന്നുവെന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കാം. ഇതിനുപയോഗിക്കുന്ന എണ്ണ എന്താണ്? സൈത്താണ്. ആ സൈത്ത് പ്രത്യേകം കൂദാശ ചെയ്യുന്നതാണ്. മേൽപ്പട്ടക്കാർക്ക് അത് കൂദാശ ചെയ്യാനായിട്ട് അധികാരമുണ്ട്. അതുകൂടാതെ കന്തീലായുടെ ക്രമപ്രകാരം ഈ കന്തീല ശുശ്രൂഷ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, പുരോഹിതർക്ക് ഒക്കെ കൊടുക്കുന്നതായ അല്ലെങ്കിൽ പ്രത്യേകം അനുവാദമുള്ളവർക്ക് കൊടുക്കുന്നതായ ഈ രോഗശാന്തി ശുശ്രൂഷയാണ്. എണ്ണ പൂശി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തൈലാഭിഷേക ശുശ്രൂഷയാണ് കന്തീല എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ കന്തീല എന്നതിന് പേര് വന്നതെന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ ശ്രദ്ധയിൽ വരാത്തതായ ഒരു കാര്യം കൂടിയത്. ക്യാൻഡിൽ എന്നൊന്ന് എഴുതിക്ക്, ഇംഗ്ലീഷ് ക്യാൻഡിൽ എന്ന് എഴുതിയിട്ട് വേണമെങ്കിൽ നമുക്കത് കന്തീല എന്ന് വായിക്കാമല്ലോ. അപ്പം മെഴുകുതിരി അല്ലെങ്കിൽ തിരി എന്ന അർത്ഥത്തിലാണ് ക്യാൻഡിൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. കന്തീല എന്ന വാക്ക് അതിന്റെ ലാറ്റിൻ ഫോമിനോട് ചേർന്ന് വരുന്നതായ ഒരു കാര്യമാണ് കന്തീല എന്നുള്ളത്. ഈ അങ്ങനെയാണ് അതിന് കന്തീല എന്ന് ക്യാൻഡിൽ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. എങ്ങനെയാ അത് ചെയ്യുന്നതെന്നറിയാമോ? ഒരു ഒരു മാവ് കുഴച്ച്, അതൊരു പാത്രം പോലെ അങ്ങോട്ടാക്കും. മാവ് കുഴച്ച് ഉരുട്ടി അതൊരു ഡാം ആക്കിയിട്ട് അത് ഒരു പാത്രം പോലെ, അകം ഒരു പാത്രം പോലെ ആക്കിയിട്ട് അതിന്റെ സൈഡിലേക്ക് തിരികളൊക്കെ ഇട്ട് അതിനകത്ത് നിറച്ച് എണ്ണ നിറച്ചിട്ട് ഓരോ തിരികൾ, ഓരോ ക്രമം നടക്കുന്ന സമയത്ത് ഓരോ തിരികൾ കത്തിച്ച് പ്രത്യേകമുള്ള പ്രാർത്ഥനയാണ്. അതാണ് കന്തീല ശുശ്രൂഷ എന്ന് പറയുന്നത്. നിങ്ങൾ അനേകർ അതിൽ സംബന്ധിച്ചിട്ടുണ്ടാവും എങ്കിലും ഞാൻ അറിവില്ലാത്തവർക്ക് വേണ്ടി അല്ല, ഇതുവരെ കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് അതിന് കന്തീല ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഒഴിക്കുന്ന എണ്ണ, ആ പ്രാർത്ഥനകൾ അങ്ങനെ വിശദീകരിക്കപ്പെട്ട ഒരു സൈത്ത് ഒലിവെണ്ണയാ. അത് കൃപയുടെ എണ്ണ എന്നും അതിന് പേര് പറയപ്പെടുന്നുണ്ട്. ഈ സൈത്താണ് രോഗികളുടെ മേൽ പൂശുന്നതിന് വേണ്ടി പ്രത്യേകം ഓരോ ദൈവാലയങ്ങളിലും പ്രത്യേകമായിട്ട് സൂക്ഷിക്കപ്പെടുന്നത്. ഈ കുദാശ നിവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയാ? മരണനേരത്തിൽ ഉണ്ടാകുന്ന സാത്താന്റെ പരീക്ഷകളെ ജയിക്കുന്നതിനും രോഗികളെ ധൈര്യപ്പെടുത്തുവാനും ഈ ലോകമോഹങ്ങളെ ഉപേക്ഷിച്ച് തങ്ങളുടെ ആത്മാക്കൾ ദൈവകൃപയാകുന്ന എണ്ണ കൊണ്ട് പൂശപ്പെട്ടിരിക്കണമെന്ന് കാണിപ്പാനും. അപ്പോൾ ഈ എണ്ണ പൂശി പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് ഒരു ഇന്നർ മീനിങ് ഉണ്ട്. ദൈവത്തിന്റെ കൃപയാകുന്ന എണ്ണ എന്റെ മേൽ പൂശണമേ, നിന്റെ സ്വഭാവണ്ട് എന്റെ മേൽ തളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ നിന്റെ കൃപയാകുന്ന എണ്ണ എന്റെ മേൽ പൂശണമേ. അപ്പൊ ദൈവത്തിന്റെ ശക്തി അവിടെ കാണുക ഈ എണ്ണയിലൂടെ. പ്രത്യേകിച്ച് നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കുന്നതിന്റെ കാര്യം എന്നാന്ന് ചോദിച്ചാല്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഈ പകർന്ന തൈലം പോൽ നിന്നാമം, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുണ്ടെന്ന് ഉത്തമ ഗീതത്തില് ഒരു ചോദ്യമുണ്ട്. അപ്പോൾ യേശു ക്രിസ്തുവിനെ മെസ്സിഹ എന്നാണല്ലോ പറയുന്നേ. യേശു ക്രിസ്തു മെസ്സിഹായ, മെസ്സിഹ എന്ന് വെച്ചാൽ ദ അനോയിന്റഡ് വൺ എന്നാണെന്നുള്ളത് നമുക്കറിയാം. തന്റെ നസറേത്ത് മാനിഫെസ്റ്റോ തുടങ്ങുന്ന സമയത്ത് തന്നെ യെശയ്യാവിന്റെ പ്രവചനത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നുള്ള വാക്കാ ഉപയോഗിക്കുന്നേ. എങ്ങനെയാ ഈ അഭിഷേകം? നമുക്കറിയാം എണ്ണ പൂശിയാണ് അഭിഷേകം. അപ്പൊ മെസ്സിഹ എന്ന് പറഞ്ഞാൽ ദ അനോയിന്റഡ് വൺ എന്നുള്ള അർത്ഥത്തിലാണ് എണ്ണയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം നമ്മളുടെ സഭയിലുള്ളത്. പ്രത്യേകിച്ച് മൂറോന്റെ കാര്യമൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാമോദീസായിക്ക് അതുപോലെ തന്നെ ദൈവാലയ കൂദാശയ്ക്ക് വേണ്ടി, സബലിത കൂദാശ ചെയ്യാൻ വേണ്ടി മാത്രം, ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ മൂറോൻ ഉപയോഗിക്കുള്ളൂ. ഈ രോഗികളുടെ തൈലാഭിഷേകത്തിൽ മൂറോൻ അല്ല ഉപയോഗിക്കുന്നത് കേട്ടോ, അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തിരുന്നോണം. അതുകൊണ്ടാ ഈ ഇത് ഏത് എണ്ണയാണെന്നുള്ളത് കൃത്യമായിട്ട്, കന്തീലായിക്ക് ഉപയോഗിക്കുന്ന ആ ഒരു എണ്ണയാണ് ശുദ്ധി. പ്രത്യേകിച്ച് അധികാരമുള്ള മേൽപ്പട്ടക്കാരാലും അല്ലെങ്കിൽ പ്രത്യേകിച്ച് അധികാരമുള്ള പട്ടക്കാരാലും ശുദ്ധീകരിക്കപ്പെടുന്ന കൃപയുടെ എണ്ണ എന്ന് പേര് പറയുന്ന സൈത്താണ് ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് ഉപയോഗിക്കപ്പെടുന്നെന്നുള്ള ഓർത്തിരുന്നോണം. മൂറോനല്ല രോഗികളുടെ തൈലാഭിഷേകത്തിന് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പൊ യേശു ക്രിസ്തുവിനെ ഇങ്ങനെ തൈലം എന്ന പേര് പറഞ്ഞിട്ടുണ്ട്. അതാണ് മിർ എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ അത് നേരത്തെ നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളതായ കാര്യമാണ്. പകർന്ന തൈലം പോൽ നിന്റെ നാമം, അത് ഉത്തമഗീത ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. നിന്റെ തൈലം സൗരഭ്യമായത്, നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. ഇതൊക്കെ പാട്ടായിട്ടൊക്കെ നമ്മൾ പാടുകയൊക്കെ ചെയ്യാറുള്ളതാണ്. ഓക്കെ, ഞാൻ ആ ഭാഗം വിടുകയാണ്. അതുകൊണ്ടാണ് എണ്ണയ്ക്ക് ഇത്രയേറെ പ്രാധാന്യമുള്ളതെന്ന് ഞാൻ പറയുകയായിരുന്നു. അപ്പോൾ ഈ രോഗികൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഈ ശുശ്രൂഷ സ്വീകരിക്കാം. നമ്മുടെ ഔഗേൻ ബാവ തിരുമേനി പല പ്രാവശ്യം, എനിക്ക് തോന്നുന്നൊരു മൂന്നാല് പ്രാവശ്യം, ഒരു ദിവസം തന്നെ രണ്ട് പ്രാവശ്യം തിരുമേനി അതിൽ അഭിഷേക ശുശ്രൂഷ സ്വീകരിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. ഒരു ദിവസം തന്നെ രണ്ട് പ്രാവശ്യം. അപ്പൊ അതുകൂടാതെ പല പ്രാവശ്യം തിരുമേനി ആദ്യം തൈലാഭിഷേക ശുശ്രൂഷ സ്വീകരിച്ചു കഴിഞ്ഞിട്ടും എന്റെ അറിവ് ശരിയാണെങ്കിൽ പിന്നീടും 10-15 വർഷങ്ങൾക്ക് ശേഷമാണ് തിരുമേനി കാലം ചെയ്യുന്നതെന്നുള്ളതാണ് എന്റെ അറിവ്. അതിനിടയ്ക്കെല്ലാം രോഗം ഉണ്ടാകുന്ന സമയത്ത് തിരുമേനി ഈ ശുശ്രൂഷ സ്വീകരിക്കുമായിരുന്നു എന്നുള്ളത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ അവസാനം വേണമെന്ന് എത്തിക്കുക എന്ന് പറയുന്ന രീതിയിൽ കൊടുക്കുന്ന ഒരു കാര്യമല്ല. രോഗികൾ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും രോഗികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പുരോഹിതനോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ആ ശുശ്രൂഷ നിങ്ങളുടെ വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ശുശ്രൂഷ വഴിയായിട്ട് നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കുമെന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും ഈ അവസാനം കൊണ്ടെത്തിച്ച് ഒരു ബോധവും ഇല്ലാതിരിക്കുമ്പം കൊണ്ട് ഇത് കൊടുത്തേച്ച് ചിലപ്പോൾ രോഗശാന്തി ലഭിച്ചില്ല എന്നും വന്നേക്കാം. അതുകൊണ്ട് അതല്ല ആവശ്യം. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ പാപങ്ങളെയൊക്കെ ഏറ്റുപറഞ്ഞ് സത്യകുമ്പസാരം നടത്തിക്കൊണ്ട് ഈ പുരോഹിതന്മാരെ വരുത്തി എണ്ണ പൂശി പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായിട്ടും രോഗശാന്തി ലഭിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ആരോഗ്യം ഉള്ളപ്പോൾ തന്നെ, നമുക്ക് ബോധമുള്ളപ്പോൾ തന്നെ കൃത്യമായിട്ട് ശുശ്രൂഷ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് പുതിയൊരു മാനം കൂടി അതിനെ കണ്ടെത്തുവാൻ തക്കവണ്ണം സഭയിൽ ഇടയാകും എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. ഇങ്ങനെ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് രോഗികളുടെ തൈലാഭിഷേകത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഒരുത്തിന് വേണ്ടി ഒരുത്തിനും പ്രാർത്ഥിക്കുക. രണ്ട്, തമ്മിൽ ഭാരം വഹിക്കുക. മൂന്ന്, രോഗികളായിരിക്കുന്നവരെ പ്രത്യേകം പ്രാർത്ഥിച്ചിട്ട് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പുരോഹിതന്മാരാൽ ഈ ശുശ്രൂഷ സ്വീകരിക്കപ്പെടുക എന്നുള്ള കാര്യം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 13-16 വരെയുള്ള വാക്യങ്ങളായിരുന്നു അതിന് ഉപോൽപ്പന്നമായിട്ട് പ്രധാനമായിട്ട് എടുത്തിരുന്നത്. അതുകൂടാതെ 1 തെസ്സലോനിക്കർ 1:2, ഗലാത്യർ 6:2, മർക്കോസ് 6:13, അതും വളരെ പ്രധാനമുള്ള വാക്യാണ്. ശിഷ്യന്മാര് എണ്ണ പൂശി അനേകരെ സൗഖ്യമാക്കിയ സംഭവമാണ് മർക്കോസ് 6:13 നമ്മൾ വായിക്കുന്നത്. അതും കൂടി നിങ്ങളെ ശ്രദ്ധയിൽ വെക്കുന്നു. ആ ഭാഗം വിടുന്നു. 12-ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. അടുത്തത് 13-ാമത്തെ ചാപ്റ്ററിലെ മതോപദേശ സാരങ്ങളിൽ നമ്മൾ കാണുന്ന കാര്യം ശവസംസ്കാരത്തെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. ശവസംസ്കാരത്തെ കുറിച്ച് ഈ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഞാൻ വായിക്കാം. അതിന്റെ ചില വിശദീകരണങ്ങളും വേദവാക്യങ്ങളും തുടർന്ന് പറയാം. മനുഷ്യൻ ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ ചെയ്യുന്ന നന്മയ്ക്കും തിന്മയ്ക്കും ഉയർപ്പിന്റെ ശേഷം എന്ന് പറയുക ആദ്യത്തെ ഭാഗത്ത്, ഉയർപ്പിന്റെ ശേഷം പ്രകൃതി വ്യത്യാസത്തോടുകൂടിയെങ്കിലും ശരീരത്തോടുകൂടി തന്നെ ഭാഗ്യമോ ശിക്ഷയോ അനുഭവിക്കുന്നതാകുന്നു. അതിനാൽ മരിച്ചു പോകുന്ന ആളുകളുടെ ശരീരങ്ങളെ മൃഗങ്ങളുടേതുപോലെ യാതൊരു കർമ്മവും പ്രാർത്ഥനയും കൂടാതെ ഒഴിച്ചിടുന്നത് യോഗ്യമല്ല. എന്നാലോ നമുക്ക് ഉയർപ്പിന്റെ ശരണമുള്ളതിനാൽ മേൽപ്പട്ടക്കാർ, പട്ടക്കാർ, ദേറായക്കാർ, അയ്മേനികൾ മുതലായവരെ അവരവരുടെ പദവിക്ക് തക്ക പോലെ സഭയിൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങളോടും പ്രാർത്ഥനകളോടും കബറടക്കേണ്ടതും മരിച്ചവരെ കബറടക്കുന്നതിൽ വളരെ താല്പര്യവും ഭക്തിയും ഉണ്ടായിരിക്കേണ്ടതും ആകുന്നു. അപ്രകാരം തന്നെ ക്രിസ്ത്യാനികളുടെ കുട്ടികൾ മാമോദീസ മുങ്ങാതെ മരിക്കുന്നതിനിടയായാൽ അവർ വിശ്വാസികളുടെ മക്കളാകൊണ്ട് അവരെയും പ്രാർത്ഥനയോടുകൂടെ കബറടക്കേണ്ടതാകുന്നു എന്ന് പറയുന്നതായ കാര്യമാണ് ശവസംസ്കാരത്തെ കുറിച്ച് 13-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോ ആദ്യത്തെ കാര്യം, മനുഷ്യൻ ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ ചെയ്യുന്ന നന്മയ്ക്കും തിന്മയ്ക്കും പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ് ഒന്നാമത് പറയുന്ന കാര്യം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 53-ാമത്തെ വാക്യത്തിൽ 1 കൊരിന്ത്യൻ 15:53 അവിടെ വായിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ, നശിച്ചു പോകുന്ന ഇത് നാശമില്ലായ്മയെ ധരിപ്പാനും മരിച്ചു പോകുന്ന ഇത് മരണമില്ലായ്മയെ ധരിപ്പാനും ഇരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അത് നമ്മളുടെ വേദോത്സവത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ആകയാൽ ദ്രവത്വമായത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യതയെയും ധരിപ്പാനിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുക. ദ്രവത്വമായത്, ദ്രവിച്ചു പോകുന്നത്, അത് ശരീരത്തെ പറ്റിയാ പറയുന്നേ. നശിച്ചു പോകുന്നത് അദ്രവത്വത്തെ സ്വീകരിക്കണം, നാശമില്ലായ്മയെ സ്വീകരിക്കണം. പിന്നെ മർത്യമായത് അല്ലെ, മരിച്ചു പോകുന്നത് മരണമില്ലായ്മയെ ധരിക്കണം. ദ്രവിക്കുക, മരിക്കുക, അല്ലെ നശിക്കുക, മരിക്കുക, ഈ രണ്ട് കാര്യങ്ങളാണ് ശരീരത്തെ പറ്റി പറയുന്നത്. അപ്പോൾ മനുഷ്യൻ ശരീരത്തോടുകൂടെ ഇരിക്കുമ്പോൾ ചെയ്യുന്ന നന്മയ്ക്കും തിന്മയ്ക്കും ഉയർപ്പിന്റെ ശേഷം തീർച്ചയായിട്ടും ഓരോരുത്തരും ന്യായവിസ്താരത്തിന് മുൻപാകെ നിൽക്കേണ്ടതാകുന്നു എന്ന് 2 കൊരിന്ത്യർ 5:10 നമ്മൾ വായിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 5:10 അവിടെ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്, ഒരുവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ഓരോരുവനും ക്രിസ്തു യേശുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ ശരീരത്തോടുകൂടെ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നമ്മൾ നിൽക്കേണ്ടതാകുന്നു എന്നുള്ള പ്രധാന ആശയം. എന്തുകൊണ്ട് ഈ ശരീരം മനോഹരമായി അടക്കണം അല്ലെങ്കിൽ ശവസംസ്കാരം നടത്തണം എന്നുള്ളതാണ്. ഈ ശവം എന്നുള്ള വാക്ക് തന്നെ നമ്മൾ അങ്ങ് ഉപയോഗിച്ച് ഒരു നെഗറ്റീവ് മീനിങ്ങിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സത്യത്തിൽ അതിന്റെ സംസ്കൃത ധാതുവിൽ നിന്നൊക്കെ ദൈവത്തിനടുത്തത് എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. ശിവം എന്നുള്ള വാക്കിൽ നിന്ന് ഡെറിവേറ്റ് ചെയ്ത് വന്നതാണെന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതിന്റെ ആധികാരികതയെ പറ്റിയൊന്നും എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തരാൻ അറിയാൻ പാടില്ല. ഞാൻ അത് പഠിച്ചിട്ട് പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്തായാലും ഈ ശവം എന്ന് നമ്മൾ ശവസംസ്കാരം എന്നാ പറയുക, അത് ഒരു നെഗറ്റീവ് മീനിങ്, ശവം എന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു നെഗറ്റീവ് മീനിങ്ങിൽ കാണേണ്ടതായ കാര്യമില്ല. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് അത് കാണുമ്പോൾ, ബഹുമാനത്തോടുകൂടിയ ഒരു കാര്യമായിട്ട് കാണണമെന്ന് മാത്രം എനിക്ക് ഉറപ്പിക്കാൻ താല്പര്യമുണ്ട്. ശവ സംസ്കാരം എന്ന് സംസ്കരിക്കുക പറയുന്നത് സംസ്കരിക്കുക അല്ലെ. നമുക്കറിയാം സംസ്കാരം എന്ന് പറഞ്ഞാൽ 2 മീനിങ് ഉണ്ട്. സംസ്കരിച്ചെടുക്കുക എന്ന് പറഞ്ഞാല് ഒന്ന് നമ്മുടെ കൾച്ചർ എന്നുള്ള സിവിലൈസേഷൻ എന്നോ കൾച്ചർ എന്നോ ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, സംസ്കരിച്ചെടുക്കുക. അല്ലെങ്കിൽ ഇതിനെ ഒന്ന് അരിപ്പ് വെച്ച് അരിച്ചെടുത്ത് ഒന്ന് ഫിൽട്ടർ ചെയ്തെടുത്ത് ഏറ്റവും നല്ലതിനെ സ്വീകരിക്കുക എന്നുള്ള അർത്ഥം കൂടി ഉണ്ടല്ലോ സംസ്കരിക്കുക എന്നുള്ളതിന്. എന്തായാലും നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിട്ട് വളരെ പോസിറ്റീവായ ഒരു കാര്യമായിട്ട് അതിനെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു, ശവസംസ്കാരം എന്നുള്ളതിനെ. അപ്പൊ മനുഷ്യന്റെ ശരീരമുണ്ട്, ഈ ശരീരത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ക്രിസ്ത്യാനികളുടെ ചിന്തയനുസരിച്ച് നമ്മൾ ഒരിക്കലും ശരീരം ദഹിപ്പിക്കത്തില്ല. എന്താ അതിന്റെ കാര്യം എന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു നിങ്ങൾക്കറിയാവല്ലോ പല രീതിയിൽ ഈ അമേരിക്കയിലൊക്കെ താമസിക്കുന്നതായത് കൊണ്ട് നിങ്ങളും ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും, ചേട്ടാ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ച് അങ്ങോട്ട് ക്രിമേഷൻ നടത്തിയിട്ട് അതിന്റെ പൊടി മാത്രം ഇങ്ങോട്ട് ഒരു 1.5 pound സാധനം കിട്ടുമായിരുന്നെങ്കിൽ തിരിച്ച് എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ച് നമുക്കത് ഭംഗിയായിട്ടൊക്കെ ചെയ്യാം, ഈ സ്ഥലമില്ലാത്ത സ്ഥലത്ത് എന്തിനാ ബെറിയൽ നടത്തുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവാം പലപ്പോഴും. അതിന്റെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. കാരണം വലിയ ബഹുമാനത്തോടുകൂടിയുള്ള ഒരു നല്ലൊരു സംസ്കാരമാണ് നമ്മൾ നല്ലത്, ചുട്ടു നശിപ്പിച്ച് കളയല്ല, നമ്മളൊരു നല്ല സംസ്കാരമാണ് ശരീരത്തിന് നൽകുന്നത്. അതിന്റെ കാര്യം എന്നാന്ന് ചോദിച്ചാല്, ഈ ഹിന്ദു കൺസെപ്റ്റ് അനുസരിച്ച് അവരിത് കത്തിക്കും. അതിന്റെ കാര്യം അവർ പറയുന്ന മാറ്റർ ഈസ് ഈവിൾ, പദാർത്ഥം എന്ന് പറയുന്ന തിന്മയാണ്. ഈ ശരീരം എന്ന് പറഞ്ഞാല് പഞ്ച ഇന്ദ്രിയങ്ങളുണ്ട്, അതുകൂടാതെ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണല്ലോ മണ്ണാണ് ശരീരം എന്ന് പറയുന്നത്. അതുകൊണ്ട് പദാർത്ഥമയമാണ് ശരീരം. നിങ്ങൾക്കറിയാമല്ലോ ശരീരത്തിൽ എന്നാ ഉള്ള, ഇച്ചിരി മഗ്നീഷ്യം, ഇച്ചിരി കാൽസ്യം, ഇച്ചിരി പ്രോട്ടീന്, ഇച്ചിരി സ്വർണം, ഇതൊക്കെ ഞാൻ നാളെ പറഞ്ഞില്ലേ 0.2 mg സ്വർണം ഒക്കെ ഉള്ളൂ ശരീരത്തിൽ. ഇതിന്റെ വിവിധ ഈ കെമിസ്ട്രിപരമായിട്ട് ഒക്കെ പറയുകയാണെങ്കിൽ ഇതിന്റെ വിവിധ രീതിയിൽ മണ്ണ് താഴെ കിടക്കുന്നു, നമ്മുടെ ശരീരം അതിന്റെ മറ്റൊരു തലത്തിൽ ഇച്ചിരി ഫ്ലഷ് ആയിട്ടൊക്കെ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. മണ്ണിനകത്തെ ഈ വെള്ളത്തിനകത്ത് H2O ആണ്, പിന്നെ ഐസിനകത്ത് H2O ആണ്, നീരാവിക്കകത്ത് H2O ആണെന്ന് പറയുന്ന പോലെ തന്നെ മണ്ണ് താഴെ കിടക്കുന്നു. നമ്മുടെ ശരീരം ശരീരമായിട്ടിരിക്കുന്നെങ്കിലും ഇതിനകത്ത് ജീവനും ചൈതന്യം ഉള്ളത് കൊണ്ടാണ് ഇച്ചിരി ഫ്ലഷി ആയിട്ടൊക്കെ ഇരിക്കുന്നത്, അല്ലെ അസ്ഥി ആയിട്ടും ഒക്കെ ഇരിക്കുന്നത്. ഇത് മണ്ണ് മണ്ണോട് ചേരേണ്ടത് തന്നെയാണ് എന്നുള്ളത് കർത്താവ് ദൈവനമ്പുരാൻ കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം ഈ മണ്ണ് എന്നുള്ളത് തിന്മയായിട്ടാണ് പണ്ടുണ്ടായിരുന്ന ഗ്നോസ്റ്റിക് ചിന്താഗതി, ജ്ഞാന മതം, അതിന്റെ ധാരാളം സ്വാധീനങ്ങൾ നമ്മൾ വേദോത്സവത്തിലൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ഹൈന്ദവ ധർമ്മത്തിലൊക്കെ അവർ ചിന്തിക്കുന്നത് ഈ ആത്മാവാണ് ഏറ്റവും പ്രധാനം, ജീവാത്മാവ് പരമാത്മാവിനോട് ചേരുന്നതാണ് മോക്ഷം അല്ലെങ്കിൽ നിർവ്വാണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആത്മാവിന് വസിക്കാനുള്ള ഒരു കിളിക്കൂട് മാത്രമാണ് ഈ ശരീരം. ആത്മാവാകുന്ന കിളി അങ്ങ് പറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കൂടിന് വലിയ പ്രാധാന്യം ഇല്ലെന്നാ പറയുന്നത്. അതുകൊണ്ടാണ് അവര് അത് ഈ കൂട് ഒരു ഉടുപ്പ് മാത്രമാണ്, അതിവിടെ ഉപേക്ഷിച്ചിട്ട് ആത്മാവ് അങ്ങ് പറന്ന് പരമാത്മാവിന്റെ അരികിലേക്ക് പോകുന്നു എന്നൊക്കെ അവരുടെ ചിന്താഗതി. അതുകൊണ്ട് ഇതിനെ കത്തിച്ചു കളഞ്ഞാലും കുഴപ്പമില്ല, ഇത് തിന്മയാണ്, ശരീരം തിന്മ തന്നെയാണെന്ന് പഠിപ്പിക്കുക. എന്നാല് നമ്മുടെ ചിന്താഗതി അനുസരിച്ച് ഈ ശരീരം തിന്മയായിരുന്നു, പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോഴ് മണ്ണിൽ നിന്ന് ദൈവത്തിന്റെ ശ്വാസം അവനിൽ ഊതി മണ്ണായിരുന്ന മനുഷ്യനെ യഥാർത്ഥമായി ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാക്കിയല്ലോ. അതിനെ വിശദീകരിപ്പാൻ വേണ്ടി യേശു ക്രിസ്തു മനുഷ്യനായിട്ട് തീർന്നു. ദൈവമായിട്ട് ഈ മനുഷ്യ ശരീരം തിന്മയായിരുന്നു എങ്കിൽ ഒരിക്കലും ദൈവം മനുഷ്യനായിട്ട് അവതാരം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. മനുഷ്യാവതാരം ചെയ്ത് യേശു ക്രിസ്തു വന്നുവെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത് പാപം ചെയ്ത് തിന്മയിലായിരുന്നുവെങ്കിൽ അതിനെ വിശദീകരിക്കാനായിട്ട് 1 കൊരിന്ത്യർ 15:49 നമ്മൾ അത് വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യൻ 15:49 ഈ വിഷയത്തോട് അനുബന്ധിച്ച് നിങ്ങൾ 1 കൊരിന്ത്യർ 15 വായിക്കുന്നതല്ലോ, എല്ലാ ശവസംസ്കാരം നടക്കുന്ന വീടുകളിലൊക്കെ നമ്മൾ വായിക്കാറുള്ള ഭാഗമാണ്. അതുകൊണ്ട് നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കുമെന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ നമ്മൾ ധരിച്ചു എന്ന് പറഞ്ഞ പോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും എന്ന് പറഞ്ഞാൽ ഈ മണ്ണായിരിക്കുന്നതിനെ വിണ്ണാക്കി തീർക്കുവാൻ, വിണ്ണിലുണ്ടായിരുന്നവൻ മണ്ണിലേക്ക് ഇറങ്ങി വന്നു, മനുഷ്യനെ മണ്മയനായിരിക്കുന്നവനെ വിണ്മയനാക്കി തീർക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തിൽ മണ്ണായി ഒരു പക്ഷേ അവിഞ്ഞ് അതിനോട് ചേർന്ന് പോകേണ്ടവനെ സ്വർഗീയനാക്കി തീർക്കുവാൻ തക്കവണ്ണം വന്നു. എന്നിട്ട് പൗലോസ്ലീഹ പറയുന്നത് ദൈവം ഓരോരുവനും അവനവന്റെ ശരീരം കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. വീണ്ടും ദൈവം തമ്പുരാൻ പുതിയൊരു ശരീരം, ഇപ്പൊ നമ്മളുടെ ഈ മണ്ണായിരിക്കുന്ന ശരീരം കൊണ്ട് അതിനൊരു രൂപാന്തരം സംഭവിക്കണം, അതിനൊരു മാറ്റം നൽകുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. ഇപ്പൊ നമ്മുടെ ഈ ഫ്ലഷ് എന്ന് പറയുന്നത് ഇപ്പം മരിച്ചുപോയവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടുകയും ചെയ്യുമെന്ന് അപോലോസ്ലീഹ പറയുന്നത്. ഇപ്പോൾ ഇപ്പം കർത്താവ് വന്നാൽ, ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം കർത്താവ് വന്നാൽ ഇത്രയും നാൾ മരിച്ചുപോയ എല്ലാവരും അക്ഷയരായിട്ട് ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്നവരായ നാം പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും നമ്മൾ എല്ലാവരും രൂപാന്തരപ്പെടും. ഈ രൂപത്തിന് ഒരു അന്തരം ഉണ്ടാകണം, ഈ രൂപം കൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, ഇതിനൊരു അന്തരം ഉണ്ടാകണം. അപ്പൊ ഈ മണ്മയമായിരിക്കുന്നതിനെ വിണ്മയമാക്കി ദൈവം മാറ്റുകയാണ്. അപ്പൊ ഈ ശരീരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആ ശരീരത്തിനൊരു മാറ്റം തരുവാൻ വേണ്ടി യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. തന്നെയല്ല, അവന്റെ ശരീര രക്തങ്ങൾ നമ്മൾ സ്വീകരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. യോഹന്നാന സുവിശേഷം 6:53-54 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പോലെ, നിങ്ങൾ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കും എന്ന് പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങൾ നമ്മൾ ഈ മണ്ണയമായിരിക്കുന്ന ശരീരത്തിൽ സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പുനരുത്ഥാനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുന്നതിന്റെ മണ്മയമായിരിക്കുന്നതിനെ വിണ്മയമാക്കുന്നതിന്റെ വലിയ പ്രത്യാശ നമുക്ക് ക്രിസ്തുവിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. അതാണ് മറ്റുള്ള ശരീരങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനിയുടെ ശരീരത്തെ വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ശോശപ്പ് അണിയിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വേറെ എങ്ങും ഈ ശോശപ്പ ഉപയോഗിക്കാറില്ല. വിശുദ്ധ മദ്ബഹായിൽ വിശുദ്ധ കുർബാന ചൊല്ലുന്ന ഒരു ശോശപ്പ മൃതദേഹത്തിൽ നമ്മൾ അണിയിക്കുന്നതിന്റെ കാര്യം ചുമ്മാ മത്തായിയോ ചുമ്മാ മറിയാമയോ അല്ലേ പോന്നേ, ചുമ്മാ ഒരു വ്യക്തിയല്ലേ പോന്നേ. പിന്നെയോ ഇത് യേശു ക്രിസ്തുവിന്റെ ശരീരം സ്വീകരിച്ച് ഇപ്പൊ പോകുന്ന ഈ ശരീരം ഉണ്ടല്ലോ, ആ പോകുന്ന ശരീരത്തെ വിണ്മയമാക്കുമെന്നുള്ള വലിയ പ്രത്യാശയുള്ളത് കൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന, വിശുദ്ധ കുർബാന മൂടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന, കർത്താവിന്റെ ശരീര രക്തങ്ങളുടെ മേൽ മാത്രം ഉപയോഗിക്കുന്ന ശോശപ്പ മരിച്ചു പോകുന്ന ആളിന്റെ മേൽ അത് ഇടിയിപ്പിക്കുന്നതിന്റെ അർത്ഥം തീർച്ചയായിട്ടും വളരെയേറെ പ്രാധാന്യമുള്ളതാണെന്ന് ഓർക്കണം. അതിനോട് ചേർന്ന് എനിക്ക് 2 കാര്യങ്ങളോട് പറയാനായിട്ടുണ്ട്. ഈ പോകുന്നവരും വരുന്നവരും മുഴുവൻ ശോശപ്പ മേടിച്ചിട്ടുള്ള കാര്യമൊന്നുമില്ല, ഇത് വലിയ ദുരന്തം ഉണ്ടാക്കുന്ന കാര്യം. ഒന്നാമത് വിശുദ്ധ കുർബാന ചൊല്ലി ത്രോണോസിൽ ഉപയോഗിക്കുന്ന അല്ലെ പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന അതിനുവേണ്ടി വെച്ചിരിക്കുന്ന ഒരു ശോശപ്പ പള്ളിയിൽ നിന്ന് ഇടുക എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. ഈ പള്ളിയിൽ നിന്ന് ട്രസ്റ്റി പൂ വെക്കുകയോ വെക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തു, പക്ഷെ പുരോഹിതന് ഒരു ശോശപ്പ ഇതിന്റെ മേൽ ധരിപ്പിക്കുക എന്നുള്ളത് പുരോഹിതന്മാരും കൂടി തിരിച്ചറിയേണ്ടതും നമ്മുടെ സഭയിൽ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഒരു കൃത്യമായ ഒരു ഡയറക്ഷൻ ആ കാര്യത്തിൽ ഉണ്ടാകേണ്ടതും ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. അല്ലാതെ അവിടെ എല്ലായിടത്തും ശോശപ്പാർക്ക് കിട്ടും, പക്ഷെ വിശുദ്ധ കൂതാശ വഴിയായിട്ട് അതിനെ വിശദീകരിച്ച കർത്താവിന്റെ ശരീരരക്തങ്ങൾ മൂടി, പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നു. പഴയ പള്ളികളിലൊക്കെ എനിക്കറിയാം, ഇപ്പോഴും പഴയ പള്ളികളിലൊക്കെ ചെയ്യുന്നത് അത്രേ ഉള്ളൂ, ഈ വിശുദ്ധ കുർബാന മൂടിയിട്ടുള്ള പഴയ ശോശപ്പായാണ് എടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പോ ഈ അമേരിക്കയിൽ നിന്ന് വന്ന അച്ചായന്റെ ദേഹത്ത് പഴയ ശോശപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാല് ഈ മക്കളൊരു നോട്ടം നോക്കുമല്ലോ അച്ഛനെ, ആഹാ എന്റെ അപ്പന്റെ ദേഹത്ത് ഈ പഴയ സാധനമാണ് എടുത്തതെന്ന് നോക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കും, അവർ ഞാനങ്ങ് ഗസ് ചെയ്യുക കേട്ടോ, തെറ്റാണെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ക്ഷമിക്കണം. അത് നമ്മൾ നമുക്ക് ബോധമില്ലാഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയല്ല, അത് ശ്രേഷ്ഠമാണെന്ന് തിരിച്ചറിയുവാൻ്റെ കോണം നമുക്ക് ഇടയാകുമ്പോഴേ അതിന്റെ ആന്തരിക അർത്ഥത്തിൽ നമുക്ക് വരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ വേറൊരു പരിപാടിയാണ് ഈ ശോശപ്പ. പിന്നെ എല്ലാവരും കൂടെ അങ്ങോട്ട് പത്ത് മുപ്പത് ശോശപ്പ വേണം. ഇതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതൊരിക്കലും മണ്ണിനകത്ത് ദ്രവിച്ചു പോവുകയില്ല. ഞാനൊരു 5-6 വർഷങ്ങൾക്ക് ശേഷം, ഒരു മൃതദേഹം അടക്കിയതിനു ശേഷം ഒരു 5 വർഷങ്ങളെങ്കിലും ആയി കാണും, ഏറ്റവും കുറഞ്ഞ 5 വർഷമെങ്കിലും ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു ബോഡി ബറിയൽ നടത്തിയ സ്ഥലത്തുനിന്ന് കുഴിയിൽ നിന്നെടുത്ത് അവർ ഒരു പുതിയതായിട്ട് ഒരു കല്ലറ പണിതു. അവർക്ക് ആ കുഴിയല്ലാതെ പുതിയൊരു കല്ലറ അവർക്ക് കിട്ടി, മറ്റ് ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട്. ആ കല്ലറയിലേക്ക് ഈ മൃതദേഹം എടുത്തു വെക്കാനായിട്ട് ചെന്നപ്പം ഒരു കുഴപ്പമില്ലാതെ ഈ ബോഡി വീടെ അത് എടുക്കാനായിട്ട് വരും. കാരണം തല തൊട്ട് കാല് വരെയും ശോശപ്പായിട്ട് ഇത് മുഴുവൻ പോളിസ്റ്ററാണല്ലോ, ഇത് മണ്ണിനകത്ത് ദ്രവിച്ച് ചേരത്തില്ല. അതുകൊണ്ട് ശോശപ്പായെ കൂട്ടി ഇങ്ങനെ പിടിച്ച് ഈ മൃതശരീരം അതുപോലെ എടുത്ത് കല്ലറയ്ക്കകത്തോട്ട് വെക്കാൻ പറ്റിയെന്നുള്ളത് ഞാൻ ഓർക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ, ഇത് മണ്ണിനകത്ത് ഒരിക്കലും ദ്രവിച്ചു പോകത്തില്ല. ഈ 5 വർഷം കഴിഞ്ഞ സാധനം ചുമ്മാ ഒന്ന് കുടഞ്ഞിട്ട് ഒരു കടയിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ പുതിയ സാധനം എന്ന് പറഞ്ഞ് വിൽക്കാം, അങ്ങനെ ഇരിക്കുക 5 വർഷം കഴിഞ്ഞിട്ടും. കേട്ടോ, ഇത് എന്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ശോശപ്പ എല്ലാവരും കൊണ്ടുപോയി ശോശപ്പ എഴുതുക എന്ന് പറഞ്ഞാൽ തിയോളജിക്കലായിട്ടും ആവശ്യമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ പോകുമ്പോൾ ഒരു പൂവോ എല്ലാം കൊണ്ടു, അല്ലെങ്കിൽ ഒസാദി ഒത്തിരിമേനി പറഞ്ഞ പോലെ ചെയ്യും, ഒത്തിരി പൂക്കളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് എന്നെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾ വസ്ത്രം കൊണ്ടുപോവാ, എന്റെ പാവപ്പെട്ട ബാലഭവന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ. അത് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതായ കാര്യമാണ്. ഈ അനാവശ്യമായ ധൂർത്തുകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതും കൂടി ചേർത്ത് ചിന്തിക്കേണ്ടതായ കാര്യമാണ്. അപ്പോൾ ഒരു ശവസംസ്കാരം നൽകുക എന്നുള്ളത് ശരീരത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മളുടെ ചിന്ത അനുസരിച്ച് ശരീരം ദൈവീകമാണ്, യേശുക്രിസ്തു അതിനെ വീണ്ടും പുതിയതാക്കി തീർക്കുന്നതായ കാര്യമാണ്. എന്നാൽ ഇതിനകത്ത് പറയുന്ന കാര്യം, പ്രകൃതി വ്യത്യാസത്തോടു കൂടെയെങ്കിലും ശരീരത്തോടു കൂടെ തന്നെ ഭാഗ്യമോ ശിക്ഷയോ അനുഭവിക്കുന്നതാകുന്നു. അതിനാൽ മരിച്ചു പോകുന്ന ആളുകളുടെ ശരീരങ്ങളെ മൃഗങ്ങളുടേതുപോലെ യാതൊരു കർമ്മവും പ്രാർത്ഥനയും കൂടാതെ കുഴിച്ചിടുന്നത് യോഗ്യമല്ല. നമ്മൾ ഈ അമേരിക്കയിലായിരിക്കും തിരക്കുള്ള ജീവിതത്തിൽ ഓർക്കും എവിടെയെങ്കിലും കൊണ്ട് തട്ടിയച്ചു പോരാ, പാടില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതിനെ പ്രാപിക്കേണ്ടതിന് ആ ന്യായാസനത്തിന് മുമ്പാകെ നമ്മൾ നിൽക്കേണ്ടതാണ് എന്നുള്ള വലിയ ബോധ്യം നമുക്ക് ഉണ്ടാവണം. അതുകൊണ്ട് ചുമ്മാതെ കൊണ്ട് എവിടെയെങ്കിലും കുഴിച്ചിടുക എന്നുള്ളതല്ല, യോഗ്യമായ രീതിയിൽ ഏറ്റവും ബഹുമാനത്തോടു കൂടി വേണം ആ കാര്യങ്ങൾ, കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് വേണം ചെയ്യുവാനെന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത് പറയുന്ന കാര്യം, എന്നാലോ നമുക്ക് ഉയർപ്പിന്റെ ശരണമുള്ളതിനാൽ, എന്താണ് നമുക്ക് ഉയർപ്പിനെ പറ്റി നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ തന്നെ ഉയർപ്പിന്റെ പ്രത്യാശയാണ്. കേട്ടോ, ഈ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം ഏത് എന്ന് ചോദിച്ചാല് ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുക, അല്ലെങ്കിൽ കുരുടന് സൗഖ്യം കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നും അല്ല. യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തു എന്നുള്ളതാണ്. ഒന്ന്, തന്റെ ഇൻകാർണേഷൻ മനുഷ്യാവതാരം തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം. കാരണം ദൈവമായിരിക്കുന്നവൻ മനുഷ്യനായിത്തീരുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതം. അതോടൊപ്പം പ്രാധാന്യമുള്ളതാണ് തന്റെ പുനരുദ്ധാനം. പലപ്പോഴും ഈ പുനരുദ്ധാനത്തിന് വലിയ പ്രാധാന്യം ആരുടെയും പ്രസംഗങ്ങളിൽ കേൾക്കാറില്ല. പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് ചിന്താഗതിയിലുള്ളവരുടെ ആശയങ്ങൾ അനുസരിച്ച് യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് എത്രമാത്രം പ്രസക്തി ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ഇന്ന് പലരും പ്രസക്തി കൊടുക്കുന്ന, ഇപ്പൊ ബെന്നി ഹിന്നിന്റെ ആണെങ്കിലും നിങ്ങളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന പല വലിയ മൂവ്മെന്റ്സ് ഒക്കെ കാണുമല്ലോ, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള വലിയ വലിയ മൂവ്മെന്റ്സ് ഒക്കെ, അത്ഭുതം മിറക്കിൾസ് എന്നൊക്കെ പറഞ്ഞ് ഓടാൻ ആഗ്രഹിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ കാണുമല്ലോ. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, 2 കാര്യങ്ങൾ അവരെ ലജ്ജിപ്പിക്കാനായിട്ട് ഞാൻ ചോദിക്കുന്നു. ഒന്ന്, ഇവരാരെങ്കിലും യേശു ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തു എന്നും പറഞ്ഞ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ രോഗശാന്തി കൊടുക്കുന്നതല്ലാതെ എന്ത് അത്ഭുതം ഇവർ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരിടത്ത് മരിച്ച ഒരാളെ ഉയർപ്പിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചിലടത്തെങ്കിലും ചുമ്മാ ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിനിടയില്ലാതെ, എനിക്ക് ചോദിക്കാനുള്ള അതേ ഉള്ളൂ. ചിലത് പറയാറുണ്ടോ, അവിടെ ഇങ്ങനെ മരിച്ചു കിടക്കുമായിരുന്നു, പിന്നെ ഇപ്പം യൂട്യൂബിലും ഒക്കെ ഒത്തിരി ചുമ്മാ ഫേക്ക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവാം. പബ്ലിക്കായിട്ട് നോക്കൂ, യേശു ക്രിസ്തു ചെയ്ത അത്ഭുതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു ഒന്നുമല്ല. തന്നെയല്ല, ഒരു ബെന്നിഹിന്നും അല്ലെങ്കിൽ ഒരു ഒരു തങ്കുവും ഒരു യോഹന്നാന്മാരും ഒന്നും ഏതെങ്കിലും ഒരു ബ്രെഡ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അത് 12 കൊട്ടം നിറച്ചെടുക്കുന്ന ഒരു മറക്കളൊന്നും ഞാൻ ഇതുവരെ എങ്ങും കണ്ടിട്ടുമില്ല. ഒരൊറ്റ ഒരിടത്തും കണ്ടിട്ടില്ല. യേശു ക്രിസ്തു ചെയ്ത അത്ഭുതമല്ല അതേപോലെ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കണ്ടേ? അപ്പൊ ഈ മിറക്കിൾസ് എന്നുള്ളടത്തല്ല യേശു ക്രിസ്തുവിന്റെ പ്രസക്തി. കാരണം മിറക്കിൾസ് ചെയ്തവരെ ആ ദൈവപുത്രനായിട്ട് നമ്മൾ കരുതേണ്ടതെങ്കിൽ ഞാൻ പറയും മോശയെ ആദ്യം ദൈവപുത്രനായിട്ട് കരുതണം. കാരണം യേശുക്രിസ്തു ഒറ്റ ദിവസം കൊണ്ട് അഞ്ചപ്പം കൊണ്ട് 5000 പേരെ ഒരു നേരം പോഷിപ്പിച്ചു. മോശ 40 വർഷം മന്നായും കടപ്പുഷിയും കൊടുത്തു. ഇത് രണ്ടും ദേവനമ്പുരാന്റെ ശക്തിയാൽ അവർ ചെയ്തതായ കാര്യമാണ്. 40 വർഷം മന്നായും കടപ്പുഷിയും കൊടുക്കുന്നതാണോ ഒരു നേരം അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതാണോ വലിയ അത്ഭുതം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും മോശ ചെയ്തതാന്ന് പറയും. അങ്ങനെയാണെങ്കിൽ മോശയാണ് ദൈവപുത്രനാക്കേണ്ടത്. അപ്പൊ അത്ഭുതങ്ങളല്ല ദൈവപുത്രനാകുന്നതിന്റെ അടിസ്ഥാനം. ഞാൻ പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ പ്രാധാന്യത്തെ നമ്മൾ പലപ്പോഴും കുറച്ച് കാണും. ചുമ്മാ ഒരു വണ്ടർ വർക്കറായിട്ട് മാറ്റുന്നു എന്നുള്ളിടത്ത് വലിയ പ്രശ്നമുണ്ട്. രോഗശാന്തി നൽകുന്ന ഒരു വൈദ്യൻ മാത്രമൊന്നുമല്ല കർത്താവ്. യേശുക്രിസ്തു ചെയ്ത ഏറ്റവും വലിയ മിറക്കിളാണ് മരിച്ചവരുടെ പുനരുത്ഥാനം യേശുക്രിസ്തു നൽകി എന്നുള്ളത്. ഞാനത് നേരത്തെ ക്ലാസ് എടുത്തിട്ടുള്ളത് ആത്മാവിലവൻ ചെന്ന് നോഹയുടെ കാലത്ത് പെട്ട 1 പത്രോസ് 3:19, 4:6 മരിച്ചവരെ മുഴുവൻ ഉയർപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 27:51 വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം അനേകർ കല്ലറകളെ വിട്ട് പുറത്തു വന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ യേശു ക്രിസ്തു ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ്, മരണത്തിനപ്പുറമായിട്ടൊരു ജീവനുണ്ടോ എന്നുള്ളത് കർത്താവ് നമുക്ക് കാണിച്ചു തന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രത്യാശ അവിടെയാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ടാണ് നമ്മുടെ സഭ എപ്പോഴും പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ 4 കാര്യം നിങ്ങളുടെ മനസ്സിലിരിക്കണം. 1 മരണം, 2 ന്യായവിധി, 3 സ്വർഗം, 4 നരകം. മരണത്തെ പറ്റിയുള്ള അവബോധം മനസ്സിലുണ്ടാകേണ്ട, അപ്പത്തെ പറ്റിയുള്ളതല്ല, രോഗശാന്തിയെ പറ്റിയുള്ളതല്ല, നമുക്ക് മരണത്തെ പറ്റിയുള്ള അവബോധം ഉണ്ടാകേണ്ട. യേശു ക്രിസ്തു നൽകിയ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം മരണത്തിനപ്പുറമായിട്ടുള്ള ജീവിതമായിരുന്നു എന്ന് ഓർക്കുക. യേശു ക്രിസ്തു, ഞാൻ ചോദിക്കട്ടെ, 3 പേരെ മാത്രമേ ഉയർപ്പിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുള്ളൂ. അതല്ല, യേശു ക്രിസ്തുവിന്റെ 3.5 വർഷക്കാലം 3 പേരെ അവിടെ മരിച്ചോളായിരുന്നു. ഒന്നുമല്ല, ഒരു 100 പേര് കുറയാതെങ്കിലും 3 വർഷം കൊണ്ട് യേശു ക്രിസ്തു ശുശ്രൂഷ ചെയ്ത ഇടങ്ങളിൽ മരിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല, എത്രയാവട്ടെ, 3-ൽ കൂടുതൽ മരിച്ചിട്ടുണ്ട് എന്തായാലും ഈ 3.5 വർഷം കൊണ്ട് തന്റെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ. തീർച്ചയായിട്ടും അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു എന്തുകൊണ്ട് മറ്റാരെ ഉയർപ്പിച്ചില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ യേശു ക്രിസ്തു എല്ലാവരും ഉയർപ്പിക്കാനായിട്ട് പോവുകയാണ്. തന്റെ മരണത്തിനപ്പുറമായിട്ട് സകല ലോകത്തിലും ഈ നിത്യമായിരിക്കുന്ന ജീവൻ നൽകുവാനായിട്ട് പോവുകയാണ്. പിന്നെ എന്താ യേശു ക്രിസ്തു കാണിച്ച 3 ഉയർപ്പിന്റെ പ്രത്യേകത എന്നും കൂടി നമ്മളൊന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. 1, യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചു. 2, നയിനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു. 3, ലാസറിനെ ഉയർപ്പിച്ചു. ഈ 3 ഉയർപ്പുകളെ നമ്മളൊന്ന് എടുത്തു നോക്കി. യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചു, അവളുടെ വീട്ടിൽ ചെന്ന് മരിച്ച ഉടനെ ഉയർപ്പിച്ചു. 2, നയിനിലെ വിധവയുടെ മകനെ അടക്കാനായിട്ട് കൊണ്ടുപോകും. അതായത് യഹൂദന്മാരുടെ മര്യാദ പ്രകാരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അടക്കാനായിട്ട് കൊണ്ടുപോകണം. അങ്ങനെയെങ്കിൽ മരിച്ചു കുറെ മണിക്കൂറുകൾക്ക് ഇപ്പുറമായിട്ട് അവനെ ഉയർപ്പിച്ചു. 3-ാമത്തെ അത്ഭുതത്തിൽ ലാസറിനെ ഉയർപ്പിക്കുന്നത് മരിച്ച് 4-ാമത്തെ ദിവസമാണ് എന്ന് പറഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞിട്ട്. എന്താ ഇതിന്റെ പ്രത്യേകത? ഞാൻ വിശ്വസിക്കുന്നു 1-ാമത്തെ അത്ഭുതത്തിൽ യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചപ്പോൾ ജനം പറയും, അവക്ക് ചെറിയ ജീവനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കർത്താവ് അവളുടെ ചെവിക്കൊന്ന് പിടിച്ചപ്പോ, അല്ലെ മൂക്കിനൊന്ന് പിടിച്ചപ്പോ, അല്ലെ കൈക്കൊന്ന് പിടിച്ചപ്പോ ഇനി പൊങ്ങിപ്പോന്നാന്ന് പറയും. നമ്മുടെ ആൾക്കാരല്ലേ, അതും പറയാം, അതിനപ്പുറവും പറയും. 2-ാമത്തെ അത്ഭുതത്തിലാണേലോ വൈകുന്നേരം ആകുന്നേയുള്ളൂ, 5-6 മണിക്കൂർ ആയതേ ഉള്ളൂ, ഇവനിങ്ങനെ ബോധമില്ലാതെ കട ഈ കഴിഞ്ഞ ദിവസം കണ്ടു. പിറ്റേ ദിവസം അടക്കത്തിന് വേണ്ടി പോയപ്പോ, ഇപ്പൊ ഞാനൊരു വീഡിയോ ക്ലിപ്പിംഗ് കണ്ടതാ, പിറ്റേ ദിവസം അടക്കാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അയാള് ശവപ്പെട്ടിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് നോർത്ത് ഇന്ത്യയിൽ എവിടെയോ ആണ് ഞാൻ ആ സംഭവം ഇങ്ങനെ ഓർക്കുന്നു. ഈ അടുത്ത ദിവസം, 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ കണ്ടത്. ഇനി അങ്ങനെ വല്ലതും സംഭവിച്ചാണെന്ന് പറയും, പെട്ടിയുടെ സൈഡിൽ നല്ലപോലെ ഒരു പൊട്ടു കൊടുത്തപ്പം അവനിങ്ങി പൊങ്ങിപ്പോന്നാന്ന് പറയും. എന്നാൽ എല്ലാ മനുഷ്യന്റെയും സംശയങ്ങൾ നീക്കുക. 3-ാം ദിവസം സഹോദരിമാരാകുന്നു വിളിച്ചു, മാർത്തയും മറിയും വിളിച്ചു, കർത്താവെ ഒന്ന് വാ. കർത്താവ് വന്നില്ല. കാരണം എന്നാ? മനുഷ്യന്റെ ശാസ്ത്രത്തിന്റെ എല്ലാത്തിന്റെയും ഫുൾ സ്റ്റോപ്പ് ഇടണം, എല്ലാം ഫുൾ സ്റ്റോപ്പ് ഇടണം. അപ്പൊ ചീഞ്ഞ് നാറ്റം വെച്ച് ഇരിക്കുന്ന അവസ്ഥയിലെത്തണം. സ്വന്തം സഹോദരി പറയാ, ഒടുക്കത്തെ നാളിൽ അവന് എഴുന്നേൽക്കുമായിരിക്കും എന്നുള്ളത് എനിക്കറിയാം എന്ന് പറയാ. ഇല്ല, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പൊ താൻ എന്തിനു വേണ്ടി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു? മനുഷ്യൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടടത്തുനിന്ന് ജീവൻ നൽകുവാൻ തക്കവണ്ണം. അപ്പോ മരിച്ച സമയം മാത്രമല്ല, മരിച്ച മണിക്കൂറുകൾക്കപ്പുറമല്ല, എല്ലാ മനുഷ്യനും ഇനി സാധ്യമല്ല എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുന്നിടത്ത് പോലും ദൈവം വരാം. യേശു ക്രിസ്തു പോലും എന്തുകൊണ്ടാ 3 ദിവസങ്ങൾക്ക് ഇപ്പുറം പുനരുദ്ധാനം ചെയ്തു വരുന്നതെന്ന് നമ്മൾ ഓർക്കണം കേട്ടോ. ആ ശരീരം, യേശു ക്രിസ്തുവിന്റെ ശരീരം പൗത്രീകരിക്കപ്പെട്ട ശരീരമായിട്ട്, ആ ശരീരം കർത്താവ് ഞാൻ മുമ്പേ പറഞ്ഞ ആശയത്തോട് ചേർന്ന് ചിന്തിക്കേണ്ടതായ കാര്യമാണ്. തന്റെ ശരീരത്തോടുകൂടി കർത്താവ് ഉദ്ധാനം ചെയ്തു. ശരീരം അവിടെ ഇട്ടിട്ടല്ല, തന്റെ ശരീരത്തോടുകൂടി. അപ്പൊ അതാ രൂപാന്തരം എന്ന് പറഞ്ഞാല് അത്രയും നാൾ ഉണ്ടായിരുന്നതിനെ തന്നെ ഒരു വിശുദ്ധിയുടെ പാരമ്പര്യയിലേക്ക് എത്തിക്കും. അതുകൊണ്ട് ശോശപ്പാണ് ഇരിക്കുന്നത്, ഇനി ഈ ബോഡി പാപം ചെയ്യത്തില്ല. അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് അതിന്മേൽ ശോശപ്പാണിക്കുന്നതിന്റെ അർത്ഥം വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് പോവുക, പൗത്രീകരിക്കപ്പെടാനായിട്ട് പോവുക. പിന്നീട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ ജീവിതകാലത്ത് അറിഞ്ഞു അറിയാതെ ഇവർക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാതെ നമ്മുടെ 40 ദിവസം അടിയന്തരം കൊണ്ട് എല്ലാവരും റിസർവ് ചെയ്ത് മേളിരുത്തിയേക്കാവുന്നൊന്നുമല്ല. വളരെ കൃത്യമായി സഭയുടെ ചിന്താഗതി ഇതാണ്. 1 കൊരിന്ത്യർ 5:5 ഒരുവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. ഞാനും നിങ്ങളും എല്ലാവരും നിൽക്കണം. അങ്ങനെ നിൽക്കുമ്പോൾ കർത്താവേ ഹാവ് മേഴ്സി അപ്പോൾ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്നുള്ളതും കൂടി നമ്മൾ ഓർത്തിരിക്കണം. കാരണം 2 തിമോത്തിയോസ് 1:18 മരിച്ചുപോയ ഒനേസിഫോറസിന് വേണ്ടി പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ ദൈവം അവനെ സംഗതിയാക്കട്ടെ. നമ്മൾ അത്ര ചെയ്യുന്നുള്ളൂ. ആ ദിവസം ഏത് ദിവസം? കർത്താവേ നിന്റെ ന്യായവിധിയുടെ ദിവസം. മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്ത് നിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടുന്ന ദിവസം ഞങ്ങളുടെ പരേതരുടെ ആത്മാക്കളോട് കരുണ ചെയ്യണമേ എന്ന് തുടർച്ചയായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഓർക്കുക. അതാണ് നമ്മളുടെ പ്രത്യാശ എന്ന് പറയുന്നത്, ഉയർപ്പിന്റെ ശരണം. അതാണ് മതോപദേശസാരങ്ങളിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം, നമുക്ക് ഉയർപ്പിന്റെ ശരണം ഉണ്ട് എന്ന് പറയുന്നത്. അതിന് ഉപൽബലകമായിട്ട് പറയുന്ന ഒരു വാക്യം 1 തെസ്സലോനിക്കർ 4:13, എന്നാൽ എന്റെ സഹോദരന്മാരെ, ഉറങ്ങിപ്പോകുന്നവരെ കുറിച്ച് ശരണമില്ലാത്ത ശേഷം മനുഷ്യരെ പോലെ നിങ്ങൾക്ക് ദുഃഖമുണ്ടാകരുതെന്ന് അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പൗലോസ് ലീഹായുടെ വാക്യം ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നു. 1 തെസ്സലോനിയൻസ് 4:13, നിദ്ര പ്രാപിച്ചവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പൗലോസ് ലീഹ പറയുന്ന ഭാഗം. നിദ്ര പ്രാപിക്കുക, ഉറങ്ങുക, എപ്പോ വിളിച്ചാലും ഉണരാൻ സാധിക്കുന്ന ഒരു വിശ്രമത്തിന്റെ അനുഭവമാണ് മരണമെന്ന് ഓർപ്പിക്കുക. എനിക്ക് എന്റെ ഒരു ചിന്താഗതിയും കൂടെ പറയാൻ താല്പര്യമുണ്ട്. രണം എന്ന് വെച്ചാൽ യുദ്ധം. മ എന്നുള്ള സംസ്കൃത വാക്കിന് മതി എന്ന അർത്ഥം. മരണം എന്ന് പറഞ്ഞാല് യുദ്ധം മതി എന്ന അർത്ഥം, അല്ലെങ്കിൽ പോരാട്ടം അവസാനിച്ചു. ഈ ലോകത്തിലെ പോരാട്ടങ്ങളൊക്കെ അവസാനിച്ചു. ആരാരോട് പോരാടി? അമ്മായിമ്മ മരുമോളോടും മരുമോളും അമ്മായിമ്മയോടും പോരാടി എന്നല്ല അർത്ഥം. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ. അങ്ങനെയെങ്കിൽ ഈ അന്ധകാരത്തിലെ ദുഷ്ടാത്മ സേനകളോടെല്ലാം അടരാടി ഈ തന്റെ പോരാട്ടം അവസാനിച്ചു എന്ന മനോഹരമായ ഒരർത്ഥം മരണം എന്ന വാക്കിനുണ്ട് എന്ന് ഓർപ്പിക്കുന്നു. അപ്പൊ നമുക്ക് ഉയർപ്പിന്റെ വലിയ ശരണമുണ്ട്. 3 പറയുന്ന കാര്യം, മേൽപ്പട്ടക്കാർ, പട്ടക്കാർ, ദയറായക്കാർ, അയ്മേനികൾ മുതലായവരെ അവരുടെ പദവിക്ക് തക്ക പോലെ സഭയിൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങളോടും പ്രാർത്ഥനകളോടും കബറടക്കേണ്ടതും മരിച്ചവരെ കബറടക്കുന്നതിൽ വളരെ താല്പര്യവും ഭക്തിയും ഉണ്ടായിരിക്കേണ്ടതുമാകുന്നു. അതിന് പറയുന്ന ഒരു വാക്യവേ സഭാപ്രസംഗിയുടെ പുസ്തകം 6:3 എന്നെ വളരെ ആകർഷിച്ചിട്ടുള്ള ഒരു വാക്യം കൂടിയാണ്. അത് മതോപദേശ സാരങ്ങളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ ശ്രേഷ്ഠമായ കാര്യം. സഭാപ്രസംഗിയുടെ പുസ്തകം 6:3 നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: ഒരു മനുഷ്യൻ 100 വർഷം ജീവിച്ചിരിക്കുകയും, ഞാൻ ഭാഗവും എടുത്തോട്ടെ, 6:3, ഒരു മനുഷ്യൻ 100 മക്കളെ ജനിപ്പിക്കുകയും ഏറിയ സംവത്സരം വരെ ജീവിച്ച് ദീർഘായുസ്സായിട്ടിരിക്കുകയും ചെയ്തിട്ടും അവൻ നന്മ അനുഭവിച്ച് തൃപ്തനാകാതെയും ഒരു ശവസംസ്കാരം പ്രാപിക്കാതെയും പോയാൽ ഗർഭമലസിപ്പോയ പിണ്ടം അവനേക്കാൾ നന്ന് എന്ന് ഞാൻ പറയുന്നു എന്നാണ് ശലോമോന്റെ ദൈവാത്മാവ് കൽപ്പിക്കുന്നതായ കാര്യം. അപ്പോ ഒരു മനുഷ്യന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടും നല്ലൊരു ശവസംസ്കാരം കിട്ടിയില്ലെങ്കിൽ ഗർഭം അലസിപ്പോയ പിണ്ടം അവനേക്കാൾ നല്ലതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ മാതാപിതാക്കന്മാരെ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഖബറടക്കുന്നതിൽ വലിയ ഉത്സാഹം നമുക്കുണ്ടായിരിക്കണം. ഇപ്പോൾ 2-3 മണിക്കൂർ മുമ്പ് ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു കേട്ടതും കണ്ടതും എന്ന് പറയുന്ന ഒരു പരിപാടി കണ്ടു. അതിനകത്ത് ഒരു സഹോദരി എവിടെയോ കണ്ണൂര് ആ ഭാഗത്തും കണ്ടാണ് ശവമടക്കുക. പൊതുശ്മശാനത്തില് എല്ലാവരും പേടിച്ച് നിൽക്കുന്നുണ്ടത് ഈ സഹോദരി ഒറ്റയ്ക്ക്, അവര് ഈ ശവസംസ്കാരത്തിന് വേണ്ടി കൊണ്ടുവരുന്ന ആൾക്കാരെ അവിടെ മുമ്പേ പറഞ്ഞ പോലെ ദഹിപ്പിക്കുകയൊക്കെ ചെയ്യുക. അവര് ധൈര്യമായിട്ട് ആ കാര്യം ചെയ്യുക. എന്നിട്ട് അവരോട് പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പേടിയില്ലേ, പ്രേതങ്ങളെ പേടിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കിതുവരെ അവര് പറയുക, അവർ 10-17 വർഷമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കും. 3 പെൺമക്കളെ കെട്ടിച്ചു, കൊച്ചുമകളും ഒക്കെ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ ആ ഇത് കണ്ട വാർത്ത കണ്ട സമയത്ത് ഓക്കെ, അവരോട് ചോദിച്ചപ്പോ അവര് പറയുന്ന ഒരു കാര്യം, എന്തിനാ മരിച്ചുപോയവരെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ, ജീവനോടിരിക്കുന്നവരെ പേടിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടെ എന്നെ പെട്ടെന്ന് ഒന്ന് ആകർഷിച്ചതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. അവർക്ക് അവര് പറഞ്ഞു ഒരു കാര്യം, അവർക്കൊരു സംതൃപ്തിയുണ്ട്. പലപ്പോഴും പലരും ചെയ്യാൻ മടി, സ്വന്തം മക്കൾ പോലും കൊണ്ടുവന്ന് ഇട്ടേച്ചങ്ങ് പോവുകയുള്ളെന്ന് പറഞ്ഞു. അവരെ ഈ ഒരു ശുശ്രൂഷ ചെയ്യുന്നതിൽ അവർക്ക് വലിയ സംതൃപ്തി ഉണ്ടെന്ന് പറഞ്ഞു, വലിയൊരു കാര്യമാണെന്ന് പറഞ്ഞു. ഇന്ന് തന്നെ ഈ വിഷയം നമുക്ക് പഠിക്കാനായിട്ടൊക്കെ വന്നത് വലിയൊരു ദൈവാനുഗ്രഹം കൂടിയായിട്ട് ഞാൻ കരുതുകയാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് സഹോദരങ്ങളോട് ചെയ്യേണ്ടതായ ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ പിന്നീട് ഒരു പരിപാടിയാണ് ഈ നാട്ടിലൊക്കെ ഈ മോർച്ചറി കൊണ്ടുവച്ചു കഴിഞ്ഞാൽ രാവിലെ ബോഡി കൊണ്ടുവരിക, പിന്നെ ഉച്ച കഴിയുമ്പോഴത്തേന് അങ്ങ് ശവസംസ്കാരം നടത്തുക. കാരണം തലേദിവസം ഒരു ദിവസം ഇരുന്നൊന്ന് പാട്ട് പാടാനോ ഒന്നും ആർക്കും ഒരു ഉത്സാഹവും ഇല്ല. കാരണം പിള്ളേർക്കെല്ലാം കിടന്നുറങ്ങണം. അമേരിക്കയിലൊക്കെ നമ്മൾ അങ്ങനെ, അമേരിക്കയിലെ നാട്ടിലെ കാര്യം ഇപ്പൊ അത് തന്നെ. നാട്ടിലെ എനിക്ക് തോന്നുന്നു അമേരിക്ക എന്ന് പോകുന്നവരോ കുറച്ചുകൂടെ കാണിക്കാൻ തോന്നുന്നു. നാട്ടിലെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, രാവിലെ കൊണ്ടുവരിക, ഉച്ച കഴിഞ്ഞ് അടക്കുക. എനിക്ക് ആ ഒരു കാര്യത്തോട് ഒരു സൗകര്യം പോലെ എടുത്ത് ചെയ്തോട്ടെ, അതിന്റെ ചെലവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. തലേ ദിവസം വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നതിന്റെ മൊബൈൽ മോർച്ചറി എടുക്കണം, അല്ലെങ്കിൽ രാത്രി മുഴുവൻ ലൈറ്റ് ഇടണം, അല്ലെ മൈക്ക് സെറ്റ് വേണം, പാട്ട് പാടണം, അങ്ങനെയൊക്കെയുള്ള ചെലവുകളും, അല്ലെ കാപ്പി വേണം, എല്ലാവർക്കും ചോറ് കൊടുക്കണം, ചെലവുകളൊക്കെ ഉണ്ടായിരിക്കാം. എന്നാലും എനിക്ക് തോന്നുന്നു നമ്മുടെ മാതാപിതാക്കന്മാർക്ക് അവരെന്തുമാത്രം ദിവസം പട്ടിണി കിടന്നിട്ടാന്ന് നമ്മളെ വളർത്തി ഇത്രയും വലുതാക്കി ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് അതിനുവേണ്ടി ഇത്ര ചെലവ് ചെയ്താൽ എന്നാ കുഴപ്പം? എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. തന്നെയല്ല, അത്രയും നാള് അവര് ഓടി നടന്ന ആ വീട്ടില് ഒരു ദിവസം കൂടി രാത്രിയിൽ അന്തി ഉറങ്ങാൻ അവർക്ക് അവകാശമുണ്ട്. അത് ചെയ്തു കൊടുക്കണം. പലപ്പോഴും നമ്മൾ അതില്ലാതെ പോകുന്നു എന്നുള്ളത് ഈ ശവസംസ്കാരത്തോട് ചുമ്മാ മനുഷ്യനെ കാണിക്കാനായിട്ട് കുറെ പരിപാടി ചെയ്യുന്നു എന്നല്ലാതെ സ്വന്തം മക്കൾക്ക് പോലും, എനിക്ക് ഒത്തിരി എത്രയോ എക്സ്പീരിയൻസ് ഉണ്ട്. എന്റെ റിലേറ്റീവ്സിന്റെ ഒക്കെ അടുത്തുനിന്ന് തന്നെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ പലരുടെയും മൃതദേഹം അടക്കാനായിട്ട് തലേ ദിവസം കൊണ്ടുവരണമെന്ന് നിർബന്ധം പിടിക്കുമ്പം എന്നോട് പറയും, അച്ഛൻ ഇരുന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ചു വേണം രാത്രി കൂടി, ഞങ്ങളെ കൊണ്ടെങ്കിലും പറ്റിയല്ല. സ്വന്തം മക്കൾ പറയുക, എന്നിട്ട് ഞാൻ ഇരുന്ന് എത്രയോ ഇരുന്ന് പ്രാർത്ഥിച്ച സംഭവം ഉണ്ട്. അപ്പോ ഞാൻ പറഞ്ഞത് നമുക്കതിനോടൊരു താല്പര്യമില്ല, ഇതൊന്നും അറിയാൻ പാടില്ല നമുക്ക്. ഇത് വലിയ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതായ ശ്രേഷ്ഠമായ ഒരു കാര്യം കൂടിയാണ് എന്നുള്ളത് ഒന്ന് ഓർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും കബറടക്കുന്നതിന് വലിയ താല്പര്യവും ഭക്തിയും നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുമാകുന്നു എന്ന് ഇവിടെ പറയുകയാണ്. അപ്രകാരം തന്നെയുള്ള ഒരു കാര്യം കൂടി പറയുന്നു. അപ്രകാരം തന്നെ ക്രിസ്ത്യാനികളുടെ കുട്ടികൾ മാമോദിസ മുങ്ങാതെ മരിക്കുന്നതിനിടയാൽ ഒത്തിരി പേർക്ക് സംശയമുള്ളൊരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങള്, കൊച്ചു കുഞ്ഞുങ്ങൾ ചിലപ്പം ഉണ്ടായി കഴിയുന്ന ഉടനെ മരിക്കുമായിരിക്കും. മാമോദിസ മുങ്ങാതെ മരിക്കുന്നത് കൊണ്ട് അവരെ അങ്ങനെ എങ്ങനെയാ നമ്മൾ അടക്കേണ്ടതെന്നൊക്കെ ചോദിക്കും. കൊച്ചു കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും അവര് മാമോദിസ മുങ്ങാതെ മരിച്ചെന്ന് പറഞ്ഞാലും രണ്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. എന്നോട് ഇവാൻ യസ്രിമേനി പറഞ്ഞതെന്നുള്ള അറിവനുസരിച്ച് പുരോഹിതന്മാർ ലഭ്യമാകുമെങ്കിൽ പെട്ടെന്ന് തന്നെ പുരോഹിതന്മാരെ വരുത്തിയിട്ട് പുരോഹിതരെ വെള്ളം ഒന്ന് വാഴ്ത്തി ഒരു കുരിശടയാളമെങ്കിലും ആ കുഞ്ഞിന്റെ നെറ്റിയിൽ ഒന്ന് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഇനി പ്രായമായ ആരെങ്കിലും അവിടെ കൊണ്ട്, ഇനി അച്ഛനെ കിട്ടുന്നില്ല, പ്രായം ഈ കുഞ്ഞ് മരിക്കാനായിട്ട് പോകുവാന്ന് നമ്മൾ അറിയുന്നു, പിന്നെ പ്രായമായ ആരെങ്കിലും അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ വിശ്വാസത്തിലുള്ള ഓർത്തഡോക്സ് വിശ്വാസത്തിലുള്ള പ്രായമായ ആരെങ്കിലും, നമ്മളങ്ങനെയാണ് തലോട്ടപ്പൻ തലോട്ടമ്മേന്ന് നമ്മൾ പറയുന്നത്, അവർക്ക് വേണ്ടി വിശ്വാസം ഏറ്റു പറയുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ അവർക്കൊരു അവർക്കെങ്കിലും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തമ്പുരാനെ ഈ പൈതലിനെ വിശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കുരിശടയാളമെങ്കിലും ഒന്ന് വരയ്ക്കാൻ സാധിക്കുമെങ്കിൽ അത് ശ്രേഷ്ഠമായ ഒരു കാര്യമായിട്ട് ദൈവം സ്വീകരിക്കും എന്നുള്ളത് അവർക്ക്. അപ്പൊ ഈ മാമോദീസ സ്വീകരിക്കുന്ന കാര്യം പറയുമ്പോൾ ആദ്യത്തെ രക്തസാക്ഷികള് മാമോദീസ സ്വീകരിക്കാതെ രക്ത സാക്ഷികളായതുകൊണ്ട് അവരുടെ രക്തം പോലും മാമോദീസ ജലമായിട്ട് കരുതിയ സംഭവങ്ങൾ സഭയിലുണ്ട്. അതുകൊണ്ട് അതിന് വലിയ അമിതമായ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുകയും പേടിക്കുകയൊന്നും ചെയ്യേണ്ടതായ കാര്യമില്ല എന്ന് മാത്രമേ, അത് യുക്തമായി പുരോഹിതന് ലക്ഷ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ആ പുരോഹിതനെ കൊണ്ട് മുഴുവൻ മാമോദീസയുടെ ക്രമങ്ങൾ നടത്താൻ പറ്റിയില്ലെങ്കിലും പ്രാർത്ഥനയോടുകൂടി ആ ശുശ്രൂഷ നിർവഹിക്കുകയും മാമോദീസ മുങ്ങാതെ മരിച്ചു പോയാൽ തന്നെയും അവർ വിശ്വാസികളുടെ മക്കളാകൊണ്ട് അവരെയും പ്രാർത്ഥനയോടുകൂടെ കബറടക്കേണ്ടതാകുന്നു വളരെ കൃത്യമായി ഇവിടെ നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കേണ്ടതിന്റെ കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഞാൻ വെച്ചത്. ഇതിനകത്ത് പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ, പ്രകൃതി വ്യത്യാസത്തോടുകൂടിയോ ശരീരത്തോടുകൂടെ തന്നെ ഭാഗ്യമോ ശിക്ഷയോ അനുഭവിക്കേണ്ടതാകുന്നു. അതിനാൽ മരിച്ചു പോകുന്ന ആളുകളുടെ ശരീരങ്ങളെ മൃഗങ്ങളുടേതുപോലെ യാതൊരു കർമ്മവും പ്രാർത്ഥനയും കൂടാതെ കുഴിച്ചിടുന്ന യോഗ്യമല്ല. അത് പുരോഹിതരെ പൗരോഹിത്യ ശ്രേണിയിലേക്ക് വരുന്നവരാണെങ്കിൽ അവർക്ക് പിന്നെ എട്ട് ക്രമങ്ങൾ നിർവഹിക്കുന്നുണ്ട്. സാധാരണ മനുഷ്യരാണെങ്കിൽ അവർക്ക് നാല് ശുശ്രൂഷകളും നിർവഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിന്റെ ശുശ്രൂഷകളോടുകൂടി തന്നെ അടക്കേണ്ടതാകുന്നു. നാല്, നമുക്ക് ഉയർപ്പിന്റെ ശരണമുണ്ട്. മൂന്ന്, മേൽപ്പട്ടക്കാർ, പട്ടക്കാർ, ദയറാക്കാർ, അയ്മേനികൾ മുതലായവരെ അവരുടെ പദവികൾക്ക് തക്കതിന് പോലെ സഭയിൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങളോടും പ്രാർത്ഥനകളോടും കബറടക്കേണ്ടതും മരിച്ചവരെ കബറടക്കുന്നതിൽ വളരെ താല്പര്യവും ഭക്തിയും ഉണ്ടായിരിക്കേണ്ടതുമാകുന്നു. അപ്രകാരം തന്നെ ക്രിസ്ത്യാനികളുടെ കുട്ടികൾ മാമോദീസ മുങ്ങാതെ മരിക്കുന്നതിനിടയായാൽ അവർ വിശ്വാസികളുടെ മക്കളാകൊണ്ട് അവരെയും പ്രാർത്ഥനയോടുകൂടെ കബറടക്കേണ്ടതാകുന്നു എന്ന് നമ്മൾ വായിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ പരിപൂർണമായിട്ട് സമർപ്പിക്കാം. ഇന്ന് പഠിച്ച കാര്യങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് അർപ്പിക്കാം. ദൈവകൃപ നമ്മളെല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ. ഇനി ക്ലാസ് സംബന്ധിച്ച് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. വേറെ എന്തെങ്കിലും പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാം.
പ്രത്യേകിച്ച് ഒന്നുമില്ല. വളരെ താങ്ക്സ് അച്ഛന്റെ ക്ലാസ്സിന്. നാളെയും അച്ഛന്റെ ക്ലാസ് തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. അച്ഛൻ ഹീബ്രൂസ് ചാപ്റ്റർ 7 കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. എല്ലാരും പ്രത്യേകം ശ്രദ്ധിക്കുക ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാന്. അത്രേ ഉള്ളൂ. താങ്ക് യു.
പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പിതാവാം, ദൈവത്തിന്റെ സ്നേഹ ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസ്കൃതവാസം കൂട്ടായ്മയും തമ്പുരാനെ ഞങ്ങളെല്ലാവരുടെ മേലും ഞങ്ങൾ ഇന്ന് പഠിച്ച എല്ലാ കാര്യങ്ങളോടും വനിതാ സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും ഞങ്ങളെല്ലാവരുടെയും ദൈനംദിനമായ നല്ല ആഗ്രഹങ്ങളോടും പ്രവർത്തനങ്ങളോടും സദാ വർദ്ധിച്ചേക്കുമാറാകണമേ.